റമദാൻ മാസമാണ് ഇത്. ഇസ്ലാം മതവിശ്വാസികൾ ദിവസം മുഴുവൻ നോമ്പ് നോക്കുന്ന പുണ്യമാസം. വൈകുന്നേരങ്ങളിൽ നോമ്പ് മുറിക്കാനുള്ള ഇഫ്താർ വിഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ഒരു ഇഫ്താർ വിഭവത്തിൻ്റെ പാചകക്കുറിപ്പാണ് നമ്മൾ നോക്കുന്നത്. തിക്കിടിയും കോഴിക്കറിയും എന്ന റമദാൻ സ്പെഷ്യൽ വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് മെൽബണിലുള്ള ഡോക്ടർ ആഷ മുഹമ്മദ് ഡെലിസ് പോളിനോട് പങ്കുവച്ചത് കേൾക്കാം.
നമസ്കാരം ഡോക്ടർ ആഷ മുഹമ്മദ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
ഡോക്ടർ
ആഷ, ഇന്ന് SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി എന്ത് വിഭവമാണ് തയ്യാറാക്കുന്നത്? റമദാനുമായി ബന്ധപ്പെട്ടുള്ള ഏത് വിഭവമാണ്?
അല്ല, ഡെലിസ് ഇങ്ങനെ റമദാനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ സാധാരണ നമ്മള് നോമ്പ് മുറിക്കുന്ന വിഭവങ്ങളാണ്, നോമ്പ് തുറക്കുന്ന വിഭവങ്ങളാണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ എനിക്കൊന്ന് മലബാർ വിഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടില്ലേ, നമ്മൾ ഉന്നക്കായ അങ്ങനെ കുറെ ചട്ടിപ്പത്തിരി ഇതൊക്കെ ഒരുപാട് TVയിലും റേഡിയോയിലും ഒക്കെ വന്ന് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്റെ ഉമ്മ ആയിട്ട് കൊച്ചിലെ തൊട്ട് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉള്ള ഒരു ഒരു കോട്ടയം ആ ഒരു സൈഡാ, കാഞ്ഞിരപ്പള്ളി കേട്ടിട്ടുണ്ടോ? കാഞ്ഞിരപ്പള്ളി അവിടെയൊക്കെ നമ്മള് നോയമ്പില് മുസ്ലിം വിഭവമായിട്ട് ഉണ്ടാക്കുന്നതാണ് തിക്കിടിയും കോഴിക്കറിയും.
ഓ, തിക്കിടിയും കോഴിക്കറിയും,
അതെ. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ഡെലിസ്.
ഞാൻ അത്ര കേട്ടിട്ടില്ല, പക്ഷെ എന്തായാലും നമ്മുടെ ശ്രോതാക്കളിൽ പലരും തന്നെ ഇത് കേട്ട് കാണുമല്ലോ.
ആ, അപ്പൊ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയാം, കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള ശ്രോതാക്കൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരുണ്ടായി, കോഴിപ്പിടി കേട്ടിട്ടുണ്ടോ?
കോഴിപ്പിടി ഞാൻ കേട്ടിട്ടുണ്ട്.
ആ, കോഴിപ്പിടി എന്ന് പറയുമ്പോ കുറച്ചുകൂടെ ബ്ലാൻഡ് ആയിട്ടുള്ളതാണ്, അത് വെളുത്തിരിക്കും. അത് വലിയ വലിയ ബോൾസ് അല്ലേ, ഇങ്ങനെ അരി പിന്നെ മാവ് കുഴച്ചിട്ട് അത് വലിയ ഇതായിട്ടാണ്. ഇത് തിക്കിടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ്. ഇത് കുഞ്ഞൊരു നമ്മുടെ ഒരു 1 സെന്റിമീറ്റർ കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഇത് തേങ്ങാപ്പല്ലി വേവിക്കുന്നത്. പക്ഷെ അപ്പൊ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പറയാം, അല്ല അത് കേൾക്കുന്നവർക്ക് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ പിടിയുടെ ഒരു റിലേറ്റീവ് ആയിട്ട് പറഞ്ഞത് ഇതിനെ.
അപ്പൊ ആദ്യം അതിന്റെ ഒരു എന്താണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ?
അപ്പൊ ഞാൻ ആദ്യം തിക്കടിയുടെ ഇൻഗ്രീഡിയൻസ് പറയാം. നമ്മൾ നന്നായി വറുത്ത ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയുണ്ട്, പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി എന്ന് പറയും, അത് 1 കപ്പ് വേണം. അരിപ്പൊടി 1 കപ്പ്, വെള്ളം, അരിപ്പൊടി വാട്ടാനായിട്ടുള്ള വെള്ളം 1.5 കപ്പ്, പിന്നെ ഉപ്പ് ആവശ്യം. ഓയിൽ, ഏത് ഓയിൽ വേണം എടുക്കാൻ? റൈസ് ബ്രാൻ ഓയിൽ 1 ടീസ്പൂൺ, ഏത് ഓയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഏത് ഓയിൽ ആണെങ്കിലും എടുക്കാം.
ഓക്കെ.
എന്നിട്ട് പിന്നെ നമ്മൾ ഈ
ഓയിൽ എത്ര മാത്രം വേണമെന്നാണ് പറഞ്ഞത്?
1 ടീസ്പൂൺ. ഈ വെള്ളത്തിലേക്ക് ഒന്ന് അരി വാട്ടാനുള്ള ഓയിലാണ് കേട്ടോ, അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ സാധാരണ 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാറുണ്ട്. അപ്പൊ ഇത് പല ഘട്ടങ്ങളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്.
അപ്പോൾ ഇത് പത്തിരി അരിപ്പൊടി 1 കപ്പ്,
അതെ, പുട്ടിന്റെ പൊടി എടുക്കരുത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി, പത്തിരിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പൊടി.
വെള്ളം 1.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓയിൽ 1 ടീസ്പൂൺ അല്ലേ?
അതെ, കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചിരവിയത് 1 കപ്പ് വേണം, പിന്നെ 1/2 കപ്പ് വെള്ളം, ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ പച്ചമല്ലി, മല്ലിപ്പൊടിയല്ല പച്ചമല്ലി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ചെറിയ ഉള്ളി ഇല്ലേ നമ്മുടെ ഷാലറ്റ് എന്ന് പറഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഫ്രോസൺ ചെറിയ ഉള്ളി നമുക്ക് കിട്ടുമല്ലോ, അതിൽ 2 പീസ്. അതെ, 2 പീസ് മതി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടെ അരച്ച് മാറ്റി വെക്കണം. 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ പച്ചമല്ലി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 പീസ് ചെറിയ ഉള്ളി. ഇത് നമ്മൾ വേണമെങ്കിൽ നമ്മൾ കോഴ്സ് ഗ്രൈൻഡറിൽ, നമ്മൾ ഈ സ്റ്റോൺ ഗ്രൈൻഡർ ഗ്രൈൻഡ് അല്ലെ, മിക്സിയുടെ കുഞ്ഞു ബൗളിൽ അരച്ച് മാറ്റി വെച്ചത്.
അപ്പൊ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിനുള്ള ഇൻഗ്രീഡിയൻസ്.
അതെ, കറക്റ്റ്.
അപ്പൊ അത് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടന്നാലോ?
ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാല്, സാധാരണ എല്ലാവർക്കും അറിയാം, നമ്മൾ അരി വാട്ടുക, പൊടി വാട്ടുക. ഓക്കെ, 1/4 കപ്പ് വെള്ളം, 1 ചുവട് കട്ടിയുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സോസ് പാനിൽ, അതായത് പാത്രത്തിൽ എടുത്തിട്ട് അത് വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുമ്പം നമ്മൾ 1 കപ്പ് അരിപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് തീ കുറച്ച് വെച്ച്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കണം. 1 മിനിറ്റ് കൃത്യം അടച്ചു വെക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ തിളച്ച് അരിപ്പൊടി കംപ്ലീറ്റ് മൂടി വരും. നമ്മൾ എന്നിട്ട് ആ പാത്രം തുറന്നിട്ട് ലൈക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അത് 1 സ്പൂണിട്ട് നന്നായി ഇളക്കി സോഫ്റ്റ് ആക്കി കൊടുക്കണം. അപ്പോ അരിപ്പൊടി വാട്ടി, അപ്പൊ ഭയങ്കര ചൂടായിരിക്കും. അത് ചൂടൊന്ന് ആറിയതിനു ശേഷം അപ്പൊ നമ്മൾ അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഓയിലും ഇട്ടായിരുന്നു കേട്ടോ.
ഓക്കേ, അതിന് ഒരു ടീസ്പൂൺ ഓയിലും ഇടുന്നുണ്ട്. ആ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യുന്നു അല്ലേ?
അതെ അതെ അതെ, ഒരു മിനിറ്റ് നമ്മൾ വെള്ളം തിളക്കുമ്പോ തന്നെ ഓയിൽ ഇടുക, കൂടി ഇടുക, അടച്ചു വെക്കുക, ഒരു മിനിറ്റ് അടയ്ക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ, ഒരുപാട് തണുക്കരുത്, ചൂടാറാൻ വെക്കുക. കാരണം നമ്മൾ ഇത് കുഞ്ഞു ഇതായിട്ട് ഉരുട്ടാണ് ചെയ്യുന്നത്, കുഞ്ഞു ബോൾസ്, അതായത് ചെറിയ നെല്ലിക്കയില്ലേ, നമ്മുടെ ചെറിയില്ലേ, ചെറി
വളരെ ചെറുതായിട്ട് ഉരുട്ടുന്നു,
അതിനേക്കാളും ചെറുത്, അതായത് 1 സെന്റിമീറ്റർ വലിപ്പമുള്ള ബോൾസ് ആയിട്ടാണ് ഉരുട്ടുന്നത് നമ്മള്. ഇത് ഒരു ഗ്ലാസ്സിൽ ഉരുട്ടിയെന്ന് പറഞ്ഞാൽ 10-60 ബോൾസ് ഉണ്ടാവും, കുഞ്ഞു ബോൾസ്.
അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു അളവില് 60 പിടികൾ വരും എന്നാണ് പറയുന്നത്?
അതെ 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 അതെ. എന്നിട്ട് നമ്മൾ ഈ ബോൾസ് ഉരുട്ടി കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഫിംഗർ കൊണ്ട്. അപ്പൊ അതൊരു ഡിസ്ക് പോലെ, റൗണ്ട് ഡിസ്ക് പോലെ, അതാണ് ഇതിന്റെ ഷേപ്പ് കേട്ടോ,
തിക്കിടിയുടെ ഒരു രൂപം അങ്ങനെയാണ്.
അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഈ അരി പൊടി വാട്ടിയത് എടുത്ത് ഒരു ബോൾസ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലൊക്കെ ഇടാം. ഇത് ഒട്ടിപ്പിടിക്കില്ല, കാരണം നമ്മൾ ഓയിലും ഇട്ടിട്ടുണ്ട്, അരിപ്പൊടി വാട്ടിയത് ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ലല്ലോ. അപ്പൊ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഓരോന്നോരോന്നോരായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മള് ഇനിയാണ് നമ്മള് തിക്കിടി എന്ന് പറയുന്ന സംഭവം വേവിക്കാൻ പോവാണ്. ഈ സാധനം നമ്മൾ ഒന്നും കൂടെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിനേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ആ 1-ാം പാലെന്ന് പറയുന്നത് അറിയാലോ, അതായത് കട്ടിയുള്ള തേങ്ങാപ്പാല്, അതിന്ന് പിഴിഞ്ഞ് ആ കട്ടിയുള്ള തേങ്ങാപ്പാല് മാറ്റി വെക്കുക.
അപ്പോൾ ഇത് ഇപ്പോൾ പറയുന്ന കാര്യം നമ്മൾ 2-ാമത് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ?
2-ാമത്തെ ഘട്ടം തേങ്ങ ചിരവിട്ട് അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കുമ്പോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് കിട്ടും. ആ തേങ്ങാപ്പാല് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി ഈ തേങ്ങ വീണ്ടും മിക്സിയിൽ ഇട്ടിട്ടിട്ട് 1/2 കപ്പ് വെള്ളം ആ മിക്സിയിലെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിക്കുക. അപ്പോ എന്നിട്ട് കിട്ടുന്ന നമുക്കൊരു ഡൈല്യൂട്ടഡ് വേർഷൻ ആണ് സെക്കൻഡ് തേങ്ങാപ്പാല്, 2-ാം പാലെന്ന്
പറയും. മനസ്സിലായി? തയ്യാറാകുന്ന രീതി മനസ്സിലായി.
അപ്പൊ ഈ 2-ാം പാല് 1/2 കപ്പ് വെള്ളം ഉണ്ടാവണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു ചോട് നല്ല കട്ടിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആനഡൈസ്ഡ് പാത്രം ഇല്ലേ, അതായത് അടി പിടിക്കാത്ത പാത്രം, അതൊരു സോസ് പാൻ, നമ്മള് ചായ ഒക്കെ വെക്കുന്ന സോസ് പാൻ ഉണ്ടല്ലോ, സോസ് പാനിലേക്ക് ഈ 1/2 കപ്പ് 2-ാം പാലില്ലേ, 2-ാമതെടുത്ത തേങ്ങാപ്പാല് 1/2 കപ്പ് വെള്ളം, ഉപ്പ് ചേർക്കണം അതിനകത്ത് കേട്ടോ, കുറച്ച് ഉപ്പ് ചേർത്ത് തിളക്കാൻ വെക്കുക. തിളക്കാൻ വെച്ചിട്ട് നമ്മൾ ഈ 2-ാമത്തെ ഘട്ടത്തിൽ ഒരു അരച്ച് മാറ്റി വെക്കാൻ പറഞ്ഞ പെരിഞ്ജീരകം, ഉള്ളി, പച്ചമല്ലി, മഞ്ഞൾപ്പൊടി, നേരത്തെ പറഞ്ഞില്ലേ അരച്ച് മാറ്റി വെക്കാമെന്ന്
പറഞ്ഞു,
ആ സാധനം ഈ വെള്ളത്തിലായത്തോട്ട് ഇടുക.
ഇപ്പോൾ തയ്യാറായിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യുന്നു അല്ലേ?
അതെ, ഇപ്പോൾ തയ്യാറായിരിക്കുന്ന വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും എന്നിട്ട് നന്നായിട്ട് ആ വെള്ളം തിളപ്പിക്കണം. ബോയിൽ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ മാറ്റി വെച്ച തിക്കിടി മിനിയൻസ് ഇല്ലേ, കുഞ്ഞു കുഞ്ഞുതായിട്ട് ഉണ്ടാക്കിയ ഉരുട്ടി വെച്ച
തിക്കിടി മിനിയൻസ് എന്നാണോ അതിനെ പറയുന്നത്?
ഞാനത് ഇവിടെ വീട്ടിലുണ്ടാക്കുമ്പോ പിള്ളേരത്ത് പറയുന്നത് തിക്കിടി മിനിയൻസ്.
നല്ലൊരു പേരാണ്, കാരണം അത്രയും ചെറുതാണല്ലോ, ചെറിയൊരു.
അതെ 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 അതെ. ആക്ച്വലി ഇത് എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞാനിവിടെ വെറുതെ കുട്ടികളില് ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ തിക്കിടി കുഞ്ഞായിട്ടുള്ള അതിനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട്, അതായത് ഇതിപ്പോ 60 എണ്ണം ഉണ്ടാവുവേ, അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, അപ്പൊ ഒട്ടിപ്പിടിക്കും. അതായത് 3-ോ 4-ോ പോർഷൻസ് ആയിട്ട് ഈ ബോയിൽ ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം.
ഓക്കെ,
മനസ്സിലായില്ലേ? എന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടണേ. വൺസ് ഇറ്റ് ബോയിൽസ് വെള്ളം, പിന്നെ നമ്മൾ വെള്ളം തീ കൂട്ടിയിടരുത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഈ തിക്കിടി ഇട്ട് കൊടുത്തിട്ട്, പീസസ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു ജെന്റിലായിട്ട് മിക്സ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും.
വളരെ വളരെ സാവകാശം, വളരെ കെയർഫുൾ ആയിട്ട്, അത്
വളരെ കെയർഫുൾ ആയിട്ട് ജെന്റിലായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തീം കുറച്ചിട്ടു, ഫ്ലെയിം കുറച്ചിട്ടു കേട്ടോ.
ഓക്കെ, അപ്പൊ ഇത് ഏകദേശം എത്ര നേരം ഇതിപ്പോ ബോയിൽ ചെയ്യുന്നുണ്ട്? കാരണം ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്
അല്ലേ ഇതിനെ ഇട്ടത്, ഇപ്പൊ ബോയിൽ ചെയ്ത് ഇട്ടിട്ടേ ഉള്ളൂ. ഇട്ടിട്ട് ഫ്ലെയിം കുറച്ചിടുക, 10-15 മിനിറ്റ്സ് ഫ്ലെയിം കുറച്ചിടുക. എവറി 5 മിനിറ്റ്സ്, ഒരു 3-5 മിനിറ്റ്സ് കൂടുമ്പോ അന്ന് ജെന്റിലായിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം.
ഓക്കെ, അപ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട് ഈ ഒരു തയ്യാറാക്കുന്ന രീതി.
ഉണ്ടല്ലോ, എല്ലാം കൂടെ പൊടിഞ്ഞു
പോകും.
കെയർഫുൾ ആവാനുള്ളത് എന്താണെന്നറിയോ, ഈ 1/2 കപ്പ് വെള്ളത്തിലല്ലേ നമ്മൾ തിക്കിടി ഇടുന്നേ, അപ്പൊ ആ തിക്കിടി പീസസ് ഈ മിനിയൻസിനെ എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിനെ വെള്ളം നികന്നിരിക്കണം, നികക്കെ കാണണം. അഥവാ ഇപ്പൊ നിങ്ങൾ വിചാരിക്കോ അയ്യോ ഒത്തിരി ബോയിലായി വെള്ളം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 1/2-1/2 കപ്പ് തിളച്ച വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ മതി കെറ്റിലിന്ന്. എന്നിട്ട് ഇത്
വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി.
എന്നിട്ട് 15 മിനിറ്റ് നമ്മൾ കുറച്ചിട്ടല്ലോ. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ അരക്കപ്പ് ഒന്നാം പാല് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് മാറ്റി
വെച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാം പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആദ്യത്തെ ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്.
ഈ 15 മിനിറ്റ്സ് കഴിയുമ്പോ നമുക്ക് ആ ഒരു ഒരു തിക്കിടി പീസ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് വെന്ത്. 15 മിനിറ്റ്സ് മോർ ദൻ എനഫ്, കൂടുതൽ അതി കൂടുതൽ വേവിക്കേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് നമ്മൾ ഈ ഒന്നാം പാല് അതിനകത്തോട്ട് ഒഴിക്കാം. ഒന്നാം പാല് ഒഴിച്ചതിന് ശേഷം കൃത്യം ഒരു മിനിറ്റ് മതി, ജെന്റിലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി തിളയ്ക്കാൻ പാടില്ലെന്നറിയാലോ, തേങ്ങാപ്പാൽ തിളച്ചാൽ അതിന്റെ ഫ്ലേവർ മാറും. ഓക്കെ, സോ ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോൾ ടീ ഓഫ്
ചെയ്യുക. തയ്യാറായി,
തിക്കിടി തയ്യാറായി. പക്ഷെ ഒരു ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, ഒരു 2 teaspoon നെയ്യ്, നമ്മൾ കടുക് വറുക്കുന്ന അറിയാലോ, കടുക് വറുക്കുന്ന പാത്രമല്ലേ, ഒരു 2 teaspoon അത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്യുന്ന കേട്ടോ. ഇത് ആക്ച്വലി റെസിപ്പിയിൽ ചിലപ്പോ കാണില്ല, പക്ഷെ ഒരു 2 spoon നെയ്യ് ചൂടാകുമ്പോ അതിനകത്തേക്ക് കുറച്ച് ഒരു ഉള്ളി
ചേർക്കാവുന്നതാണ്, നെയ്യ്,
അതായത് ഉള്ളി മൂപ്പിച്ച്, ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് നമ്മൾ ഈ കടുക് വറുത്ത് ഒഴിക്കുന്ന പോലെ ഇത്തിക്കിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്.
നല്ല ഫ്ലേവർ കിട്ടും. ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അത് അവോയ്ഡ് ചെയ്യാം.
അപ്പോൾ അത് തിക്കിടി തയ്യാറായി. ഇപ്പോൾ രണ്ട് ഘട്ടങ്ങളും വളരെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണമെങ്കിലും അധികം സമയം എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം അരമണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിലും പക്ഷേ പല കാര്യങ്ങളുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് തിക്കിടി തയ്യാറായി. അപ്പോൾ ഈ തിക്കിടി മാത്രമായിട്ടാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ തിക്കടിയും കോഴിക്കറിയുടെ കാര്യം പറഞ്ഞല്ലോ,
കോഴിക്കറി വേണം, എന്നാൽ തിക്കിടി മാത്രമേ കഴിക്കാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ തിക്കടിയും കോഴിക്കറിയും അത് നമ്മുടെ താല്പര്യം അനുസരിച്ചുള്ള രീതിയിൽ കോഴിക്കറി തയ്യാറാക്കാം അല്ലേ.
അതെ അതെ, എല്ലുള്ള കോഴിയാണ് ഇതിന് നല്ലത്. നമ്മളുടെ ബോൺലെസ് പീസസ് അല്ല, എല്ലുള്ള കോഴി ഏത് രീതിയിലും തയ്യാറാക്കാം. മുളക്, മല്ലി, മസാല, പിന്നെ കുരുമുളക് ഒക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയിട്ട് അവസാനം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 2 spoon തേങ്ങയും പിന്നെ 1/10 cup ഒരു നുള്ളു പെരിഞ്ചീരവും കൂടെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വറുത്തിട്ട് അത് അരച്ച് ഈ കോഴിക്കറിയുടെ അകത്തോട്ട് ചേർക്കും. അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം നന്നായിട്ട് വരാറുണ്ടത്.
ഓക്കെ, എന്തായാലും അത്ര എളുപ്പമല്ലെങ്കിലും വളരെ രുചിയേറിയ ഒരു വിഭവമായിരിക്കും ഇതെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നു. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ ഇത് പരീക്ഷിക്കുമെന്ന് തോന്നുന്നു. തിക്കിടിയും കോഴിക്കറിയും തയ്യാറാക്കുന്ന രീതി വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ആശ മുഹമ്മദ്.
താങ്ക് യു സോ മച്ച്.
റമദാൻ സ്പെഷ്യൽ വിഭവമായ തിക്കിടിയും കോഴിക്കറിയും എങ്ങനെ തയ്യാറാക്കാമെന്ന കാര്യമാണ് മെൽബണിലുള്ള ഡോക്ടർ ആശ മുഹമ്മദ് ഡെലിസ് പോളിനോട് വിശദീകരിച്ചത്. ഈ വിഭവം എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന കാര്യം ഞങ്ങളെ അറിയിക്കുക. എന്തായാലും ഇത്തരം കൂടുതൽ പാചകക്കുറിപ്പുകൾക്കും വിശേഷങ്ങൾക്കും എല്ലാമായി SBS മലയാളം പിന്തുടരാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ SBS മലയാളത്തെ പിന്തുടരുക.